നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സംരക്ഷിത പ്രദേശങ്ങളുടെ ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് ഒഴിവാക്കി സർക്കാർ ഉത്തരവായി. നിയമസഭാ സമ്മേളനം ഈ മാസം 22 മുതൽ വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായുള്ള സുസ്ഥിര നഗര പുനർനിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭയുടെ അനുമതി. തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രം സ്ഥാപിക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച വിശദമായ മാർഗരേഖ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്തെ സംരക്ഷിത പ്രദേശങ്ങളുടെ ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. സർക്കാർ അർദ്ധസർക്കാർ പൊതുസ്ഥാപനങ്ങളെയും ഒഴിവാക്കും. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും ചുറ്റുമുള്ള 1 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ പരിസ്ഥിതിലോല മേഖലയാക്കിക്കൊണ്ടുള്ള 2019 സർക്കാർ ഉത്തരവ് തിരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയത്. ബഫർ സോൺ 1 കിലോമീറ്റർ ആക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി ഉത്തരവിൽ സംസ്ഥാനം പുനഃപരിശോധനാ ഹർജി നൽകുന്ന സാഹചര്യത്തിലാണ് മുൻ ഉത്തരവിൽ തിരുത്തൽ വരുത്താൻ കഴിഞ്ഞ മാസം മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. നിയമസഭാ സമ്മേളനം ഈ മാസം 22 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറുടെ അനുമതി. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം ഗവർണറോട് ശുപാർശ ചെയ്തിരുന്നു. ഗവർണർ ഒപ്പിടാത്തതിനെ തുടർന്ന് 11 ഓർഡിനൻസുകൾ അസാധുവായ സാഹചര്യത്തിലാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഇവയ്ക്ക് പകരമുള്ള ബില്ലുകൾ തയ്യാറാക്കുന്നതിനായി ഓർഡിനൻസുകൾ ഗവർണർ മടക്കിയതായാണ് റിപ്പോർട്ടുകൾ. അടുത്ത മാസം 2 വരെയായിരിക്കും സമ്മേളനം. ഓർഡിനൻസിൽ ഒപ്പിടാതിരുന്ന ഗവർണറുടെ നടപടി അസാധാരണ സാഹചര്യം സൃഷ്ടിച്ചതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ശാസ്ത്രീയമായും ഭൂമി പുനഃക്രമീകരണത്തിലൂടെയും കൊച്ചി നഗരത്തെ വികസിപ്പിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്ന സുസ്ഥിര നഗര പുനർനിർമ്മാണ പദ്ധതിക്ക് മന്ത്രിസഭായോഗം തത്വത്തിൽ അനുമതി നൽകി. മറൈൻ ഡ്രൈവും അതിന്റെ പരിസര പ്രദേശങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനഃക്രമീകരിക്കും. മംഗളവനം പക്ഷിസങ്കേതവും വടുതല പച്ചാളം മേഖലകളും മുളവുകാട് ദ്വീപും ഉൾപ്പെടുന്നതാണ് പദ്ധതി പ്രദേശം. പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് SPV രൂപീകരിക്കും. തൊഴിലിടങ്ങളിലെ ശിശുപരിപാലന കേന്ദ്രങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അമ്മമാരുടെ ഉത്കണ്ഠകൾ കുറയ്ക്കുമെന്നും സ്ത്രീകളുടെ തൊഴിൽ രംഗത്തെ പ്രവർത്തന ഗുണനിലവാരം കൂട്ടുമെന്നും വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ്. തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് PSE ആസ്ഥാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ വികാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 25 ശിശുപരിപാലന കേന്ദ്രങ്ങളാണ് വിവിധ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുന്നത്. ക്രമേണ പൊതു സ്വകാര്യയിടങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ശിശുപരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. പദ്ധതി നടത്തിപ്പിനായി നിലവിൽ 62.5 കോടി രൂപ സർക്കാർ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കെട്ടിട നിർമ്മാണ പൊളിക്കൽ സംബന്ധിയായ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വിശദമായ മാർഗരേഖ പുറത്തിറക്കിയതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി MV ഗോവിന്ദൻ. നിലവിൽ കെട്ടിടാവശിഷ്ടങ്ങൾ ജലാശയങ്ങളിൽ തള്ളുന്നത് ഉൾപ്പെടെയുള്ള കൃത്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. ഇതിന് തടയിടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. മാലിന്യം ശേഖരിക്കാനുള്ള വിപുലമായ സംവിധാനം എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒന്നിലധികം ജില്ലകൾക്ക് വേണ്ടി ഒരു സംസ്കരണ യൂണിറ്റ് എന്ന നിലയിലാകും സംവിധാനം ഒരുക്കുക. മൊബൈൽ യൂണിറ്റുകൾ, കളക്ഷൻ സെന്ററുകൾ എന്നിവിടങ്ങളിലൂടെയാകും മാലിന്യ ശേഖരണം. 2 ടണ്ണിൽ താഴെയുള്ള കെട്ടിടാവശിഷ്ടങ്ങൾക്ക് കളക്ഷൻ ഫീസ് ഉണ്ടാകില്ല. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ഫാഹു ചൌഹാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 8ാം തവണയാണ് JDU നേതാവ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. RJD നേതാവ് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായും സ്ഥാനമേറ്റു. BJPയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച നിതീഷ് കുമാറിന് RJD, കോൺഗ്രസ്, ഇടതുപാർട്ടികൾ, അവാം മോർച്ച തുടങ്ങി 7 കക്ഷികളിലെ 164 MLA പുതിയ സർക്കാർ രൂപീകരിക്കാൻ പിന്തുണ നൽകിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഓഫീസുകളിലും ഇക്കുറി ദേശീയ പതാക ഉയരും. ഇതിനായി 26 ലക്ഷം ദേശീയ പതാകകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് കുടുംബശ്രീ. ഇതേക്കുറിച്ച് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS ആകാശവാണി വാർത്തകളോട്.
കേരളത്തിലെ കുടുംബശ്രീ മിഷനാണ് ഏകദേശം 26 ലക്ഷം പതാകകൾ നിർമ്മിക്കുന്നത്. ഇതുവരെ കുടുംബശ്രീ 18 ലക്ഷം പതാക നിർമ്മിച്ചു കഴിഞ്ഞു. അതിന്റെ ഫീൽഡ് തലത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷത്തോളം പതാകകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. 20 രൂപ മുതൽ 120 രൂപ വരെയുള്ള പതാകകളാണ് കുടുംബശ്രീ നിർമ്മിക്കുന്നത്. കുടുംബശ്രീന്റെ സ്വന്തമായിട്ടുള്ള അപ്പേരൽ പാർക്സും അതേപോലെ യൂണിറ്റ്സിലെ ആണ് ഇത് നിർമ്മിക്കുന്നത്. ഏകദേശം 800 യൂണിറ്റ്സ് ആണ് ഇപ്പോൾ പതാക നിർമ്മിക്കുന്നത്. 4000 കുടുംബശ്രീ മൈക്രോ എന്റർപ്രനേഴ്സ് ഈ വർക്കിന് ഇൻവോൾവ് ആണ്. 12ാം തീയതിക്കുള്ളിൽ ഈ മുഴുവൻ 26 ലക്ഷം പതാക നിർമ്മിച്ച് എല്ലാ സ്കൂളുകളിലെയും എല്ലാ വീടുകളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ഒരു ശ്രമം. പഞ്ചായത്ത് തലത്തിലെ CDS ADS മെമ്പർമാർ, അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അതേപോലെ സ്കൂൾസ് PTA ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഈ പതാകകൾ അവിടെ എത്തിക്കും.
ത്രിവർണ പതാകയുടെ ചരിത്രവും പ്രാധാന്യവും പ്രതിപാദിക്കുന്ന പ്രത്യേക വാർത്താ വീക്ഷണം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജനങ്ങൾക്ക് ദേശീയ പതാകകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനൊരുങ്ങി തപാൽ വകുപ്പ്. രാജ്യത്തുടനീളമുള്ള പോസ്റ്റ് ഓഫീസുകൾ ദേശീയ പതാകകൾ 1-25 രൂപ നിരക്കിൽ ലഭ്യമാക്കും. ഈ പോസ്റ്റ് ഓഫീസ് പോർട്ടൽ വഴി പതാകകൾ ഓൺലൈനായും ഓർഡർ ചെയ്യാം. ഇതിന് ഡെലിവറി ചാർജ് ഈടാക്കില്ല. പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ അയക്കാനെത്തുന്ന ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനും കുടുംബശ്രീ തയ്യാറെടുക്കുന്നു. തപാൽ ഉരുപ്പടികൾ പാഴ്സൽ അയക്കുന്നതിനാവശ്യമായ പാക്കിംഗ് ജോലികളാണ് കുടുംബശ്രീ ചെയ്തു കൊടുക്കുക. പാഴ്സൽ അയക്കേണ്ട ഉരുപ്പടികളുടെ വലിപ്പമനുസരിച്ച് തപാൽ വകുപ്പിന്റെ താരിഫ് പ്രകാരമുള്ള തുകയാണ് ഉപഭോക്താവ് കുടുംബശ്രീക്ക് നൽകേണ്ടത്. ഇത് സംബന്ധിച്ച ധാരണാപത്രം നാളെ തലസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ഒപ്പുവയ്ക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്ക അകന്നതായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതായും നീരൊഴുക്കിനേക്കാൾ ജലം ഒഴുക്കിവിടുന്നത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ നല്ല സഹകരണമാണ് കാഴ്ചവച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഫലം കണ്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയരുന്നു. 2387.40 നിലവിലെ ജലനിരപ്പ്. 2403 അടിയാണ് അണക്കെട്ടിലെ പരമാവധി സംഭരണശേഷി. ഇടുക്കി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്ന് ചെറുതോണിയിലെ തടിയമ്പാട് പ്രദേശം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ചെറുതോണി തടിയമ്പാട് ചപ്പാത്തിലെ റോഡ് കൂടുതൽ തകർന്നിട്ടുണ്ട്. ചെറുതോണിയിലെ 10 വീടുകളിൽ വെള്ളം കയറി. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശനിയാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അന്തർദേശീയ ഗജ ദിനത്തോടനുബന്ധിച്ച് തേക്കടിയിൽ മറ്റന്നാൾ നടക്കുന്ന ആഘോഷ പരിപാടികൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്യും. വനം പരിസ്ഥിതി സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ, സംസ്ഥാന വനംമന്ത്രി AK ശശീന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ ആനകളുടെ സംരക്ഷണം സംബന്ധിച്ച വീഡിയോ പ്രദർശനവും വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ഗജ ഗൌരവ പുരസ്കാരവും കേന്ദ്ര വനംമന്ത്രി വിതരണം ചെയ്യും. വാളയാറിൽ സഹോദരിമാരായ പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് പുനരന്വേഷിക്കാൻ പാലക്കാട് പോക്സോ കോടതി ഉത്തരവിട്ടു. പെൺകുട്ടികളുടെ അമ്മ നൽകിയ ഹർജി പരിഗണിച്ച് നിലവിലെ കുറ്റപത്രം തള്ളിയാണ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. CBI തന്നെ പുനരന്വേഷണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ സമ്മിശ്ര പ്രതികരണം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 36 പോയിന്റ് കുറഞ്ഞ് 58,817-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 17,535-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്ന് 2 തവണ കുറഞ്ഞു. ഉച്ചയ്ക്ക് മുൻപ് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 4,760 രൂപയും പവന് 38,080 രൂപയുമായിരുന്നത്. ഉച്ചകഴിഞ്ഞ് വീണ്ടും ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 4,735 രൂപയും പവന് 37,880 രൂപയുമായി. സംസ്ഥാനത്തെ വിവിധ കോളേജുകൾ ചേർന്ന് ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന ഫ്രീഡം വാളിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. 20,000 ചതുരശ്ര അടിയോളം ചുവരിലാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്തത്. ധീര ദേശാഭിമാനികളുടെ കഥകളും ത്യാഗവും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകണമെന്ന് മന്ത്രി പറഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന വീഡിയോ ഫോട്ടോ പുസ്തക പ്രദർശനം സ്പീക്കർ MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 20 വരെ നീളുന്ന പ്രദർശനത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെയാണ് പ്രദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സംരക്ഷിത പ്രദേശങ്ങളുടെ ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നൊഴിവാക്കി സർക്കാർ ഉത്തരവായി. നിയമസഭാ സമ്മേളനം ഈ മാസം 22 മുതൽ വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായുള്ള സുസ്ഥിര നഗര പുനർനിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭയുടെ അനുമതി. തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രം സ്ഥാപിക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച വിശദമായ മാർഗരേഖ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
ആകാശവാണി.